പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കുകയും പഠന വിഷയമാക്കുകയും ചെയ്യുകയാണ്. ആറാമത്തെ യാചനയാണ് നമ്മൾ ഇന്ന് തുടർന്ന് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, അഥവാ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ. പരീക്ഷയിൽ പെട്ടുപോകാൻ അനുവദിക്കരുതേ, വീണുപോകാൻ അനുവദിക്കരുതേ എന്ന യാചനയാണിതെന്ന് നമ്മൾ കണ്ടുവച്ചായിരുന്നു. ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന, ദൈവരാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന തിന്മയുടെ ശക്തി ഈ ഭൂമിയിൽ സജീവമാണെന്നും ശക്തമാണെന്നും ആ ശക്തിയിൽ പെട്ടുപോയാൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നും യേശു നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ഈ യാചനയിലൂടെ. ഒരു നിലവിളി പോലെയാണ്. തിന്മയുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള മനുഷ്യൻ്റെ, പ്രലോഭിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനയാണ്. പിതാവേ, വീണുപോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ, ഞങ്ങളെ കൈവിടരുതേ എന്ന യാചന. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദൈവം പരീക്ഷിക്കപ്പെടുന്നുമില്ല. പക്ഷേ ഈ പരീക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കണ്ടു. പരീക്ഷിക്കുക അഥവാ പ്രലോഭിപ്പിക്കുക എന്ന് രണ്ട് തരത്തിൽ വിവർത്തനം ചെയ്യുന്ന പെയ്രാസേയിൻ അല്ലെങ്കിൽ പെയ്രാസ്മോസ് എന്ന ഗ്രീക്ക് പദവും നാസ എന്ന ഹീബ്രു പദവും രണ്ട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചായിരുന്നു. ആദ്യത്തേത് ശോധന ചെയ്യുക എന്നർത്ഥമാണ്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രവർത്തനക്ഷമത വ്യക്തമാക്കാൻ സഹായിക്കുന്ന ശോധനയാണ്. ഇപ്രകാരം ഉള്ള പരീക്ഷണമാണ് അബ്രാഹാം നേരിട്ടത്, ഇപ്രകാരമുള്ള പരീക്ഷണമാണ് ജോസഫ് നേരിട്ടത്, ഇപ്രകാരമുള്ള പരീക്ഷണങ്ങളാണ് ക്രിസ്തു വിശ്വാസികൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ നേരിടുന്നത്. ഇതിനെക്കുറിച്ച് ജ്ഞാനഗ്രന്ഥം 3-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണും. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി, അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു. ഇപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ, അത്യാഹിതങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ബൈബിൾ കാണുക. ഇതുതന്നെയാണ് ഇസ്രായേൽ ജനത്തിനുണ്ടായ അനുഭവവും. നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരവും മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അപ്പോഴും ദൈവം പരീക്ഷിക്കും എന്ന് ബൈബിൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. അഥവാ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയബോധവും ഏറ്റുപറഞ്ഞ് ശക്തി ആർജിക്കാനുള്ള അവസരം ദൈവം നൽകും. ഇത് പരീക്ഷണത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഇപ്രകാരമുള്ള ഒരു പരീക്ഷണത്തിനെക്കുറിച്ചല്ല വാസ്തവത്തിൽ യേശു നമ്മളോട് പറയുന്നത്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ആവശ്യമാണ്, അത് വന്നുകൊണ്ടേയിരിക്കും. അതിൽ തകർന്നു പോകാതിരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി യാചിക്കും. പക്ഷേ ഈ വാക്കിന് തന്നെ മറ്റൊരർത്ഥമുണ്ട്. അതാണ് നമ്മൾ പ്രലോഭനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. പരീക്ഷയും പ്രലോഭനവും തമ്മിൽ വ്യത്യാസമുണ്ട്. മൂലഭാഷയിൽ രണ്ടർത്ഥമുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ഈ വാക്കിന് രണ്ട് അർത്ഥങ്ങൾ, വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ കാണുന്നുണ്ട് ബൈബിളിൽ. ആദ്യത്തേത് നന്മയിൽ ശക്തി പ്രാപിക്കാനുള്ള അവസരമാണ് പരീക്ഷ, തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ്. രണ്ടാമത്തേത് തിന്മ ചെയ്യാനുള്ള പ്രേരണയാണ്. അതും ആത്യന്തികമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ, ദൈവത്തെ നിഷേധിക്കാൻ, ദൈവത്തെ തള്ളിപ്പറയാനുള്ള ഒരു പ്രേരണയാണ്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിലേക്ക് തന്നെ വരണം. ദൈവം മനുഷ്യന് നൽകുന്നൊരു കൽപ്പനയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം ദൈവം ആദാമിനെ, ആദ്യ മനുഷ്യനെ പർദീസായാലാക്കിയതിന് ശേഷം കൊടുക്കുന്ന ഒരു കൽപ്പന. അവിടെയാണ് പരീക്ഷണത്തെയും പ്രലോഭനത്തെയും കുറിച്ചുള്ള നമ്മുടെ വിചിന്തനങ്ങൾ ആരംഭിക്കുക. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ മരങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതൊരു കൽപ്പന. ഈ കൽപ്പന ഒരു പരീക്ഷണമായിട്ട് കണക്കാക്കാം. ദൈവത്തെ മനുഷ്യൻ വിശ്വസിക്കുമോ, ദൈവത്തെ മനുഷ്യൻ ആശ്രയിക്കുമോ, അനുസരിക്കുമോ എന്ന് കാണാനുള്ള ഒരു പരീക്ഷണമാണ്. വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം ആദാമിനൊരു കൽപ്പന നൽകി. ആ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ അവന് പറുദീസായി കഴിയാം, ആ കൽപ്പന ലംഘിച്ചാൽ അവൻ പറുദീസായി നിന്ന് പുറത്തു പോകും. ഇത് അനുസരിക്കുമോ ഇല്ലയോ എന്ന് കാണാനുള്ള ഒരവസരമായിട്ട് വേണേൽ കണക്കാക്കാം. അതോടൊപ്പം അതിനാഴമേറിയ അർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ദൈവം വെറുമൊരു ടെസ്റ്റ് കേസായിട്ട് വെക്കുകയല്ല. വാസ്തവത്തിൽ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നിടത്തോളം കാലം മാത്രമേ ദൈവത്തെ സൃഷ്ടാവും തൻ്റെ നിയമദാതാവും സംരക്ഷകനുമായി തൻ്റെ ഉടയവനായി മനുഷ്യൻ അംഗീകരിക്കുന്നിടത്തോളം കാലം മാത്രമേ അവന് ദൈവിക ജീവൻ ഉണ്ടാവുകയുള്ളൂ, ദൈവിക സന്നിധിയിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിക്കുക എന്ന് ബൈബിൾ പറഞ്ഞാൽ ദൈവത്തോടൊന്ന് ജീവിക്കുക എന്നാണ് അർത്ഥം. മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നകന്നു പോവുകയാണ്, ദൈവ രാജ്യത്തിൽ നകന്നു പോവുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തോടൊന്ന് ചായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം. ദൈവത്തിനെ അറിയൂ എന്താണ് മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയെന്ന്, ദൈവത്തിനെ അറിയൂ എപ്രകാരമാണ് നന്മയിലേക്ക് മനുഷ്യൻ കടന്നു വരേണ്ടതെന്ന്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുക, തൻ്റെ പ്രമാണങ്ങൾ വെളിപ്പെടുത്തുക. ഇവിടെ വളരെ ലളിതമായി നൽകിയിരിക്കുന്ന ഈ പ്രമാണം ദൈവം പിന്നീട് വെളിപ്പെടുത്തിയ സകല പ്രമാണങ്ങളുടെയും തുടക്കമാണ് അഥവാ ആകത്തുകയാണ്. ഒറ്റവാക്കിൽ പറയാം, ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. ദൈവം നന്മയാണെന്നും നന്മ മാത്രമാണെന്നും വിശ്വസിക്കണം. എനിക്ക് നന്മയായത് മാത്രമേ അവിടുന്ന് ആജ്ഞാപിക്കുകയുള്ളൂ, ആവശ്യപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കണം. ഇത് ഒരു പരീക്ഷയാണ്, ദൈവം നൽകുന്ന ഒരു പരീക്ഷ അഥവാ പരീക്ഷണം. പക്ഷേ ഈ പരീക്ഷ സാവകാശം പ്രലോഭനമായി മാറുന്നതിൻ്റെ ചിത്രമാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ദൈവം നൽകിയ കൽപ്പന വളച്ചൊടിച്ച് വക്രീകരിച്ച് വേറൊരു വിധത്തിൽ അവതരിപ്പിക്കുകയാണ് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ. അവിടെ പ്രലോഭനം കടന്നു വരുന്നു. ആ പ്രലോഭനം തന്നിൽ നിന്ന് തന്നെയല്ല, ഉള്ളിൽ നിന്നല്ല, പുറമേ നിന്നാണ് കടന്നു വരിക. ദൈവത്തിൻ്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാനും ദൈവത്തിൻ്റെ നന്മയെ, ആത്യന്തികമായ നന്മയെ അവിശ്വസിക്കാനും സാവകാശം ദൈവത്തെ തന്നെ മറികടക്കാനും സ്വയം ദൈവമായി പ്രഖ്യാപിക്കാനുമുള്ള ഒരു പ്രലോഭനമാണ് കടന്നു വരുന്നത്. പരീക്ഷ പ്രലോഭനമായി മാറുന്നു. ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം 1-6 വാക്യങ്ങളിൽ ഇത് കാണാം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു പാമ്പ്. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ പാമ്പിൻ്റെ പ്രതീകത്തിലൂടെ കടന്നു വരുന്നത് തിന്മയുടെ ശക്തിയായ സാത്താൻ തന്നെയാണെന്ന് ബൈബിൾ പിന്നീട് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ കൽപ്പനയെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ആദ്യമേ ചെയ്യുക. ദൈവം തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിലെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, അത് തിന്നാൽ ഞങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന വ്യക്തമായി അറിയാവുന്നതാണ് സ്ത്രീ. പക്ഷേ ഈ ദൈവകൽപ്പനയെ ഇവിടെ ഒരു ചോദ്യ വിഷയമാക്കുക, തർക്ക വിഷയമാക്കുക, ചർച്ചാ വിഷയമാക്കുക. അതിലൂടെ ദൈവത്തിൻ്റെ തന്നെ നന്മയെ ചോദ്യം ചെയ്യുക. സർപ്പം പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണു തുറക്കുമെന്നും തിന്മയും നന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ജനത്തിന് ഒരു പരീക്ഷണമായി നിന്ന കൽപ്പന ഇവിടെ ഒരു പ്രലോഭനമായി മാറുകയാണ്. ദൈവത്തെ അവിശ്വസിക്കാനും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാനും സ്വയം ദൈവമാകാനുമുള്ള ഒരു ആഹ്വാനം. നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവത്തിന് നന്മയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഈ പ്രമാണം എനിക്ക് ദോഷകരമായി നിൽക്കുകയാണ്, എൻ്റെ കഴിവുകളെ വികസിപ്പിക്കാനുള്ള അവസരങ്ങളെ തടയുന്ന ഒരു വിലങ്ങുതടിയാണ് ഈ പ്രമാണമെന്ന ചിന്ത. ദൈവം നന്മയല്ല, ദൈവം എൻ്റെ തിന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന ചിന്ത. പ്രലോഭനത്തിൻ്റെ ആഴം ഇവിടെയാണ് നമ്മൾ കാണുക. പരീക്ഷ പ്രലോഭനമായി മാറുന്നു. പ്രലോഭനം എൻ്റെ സകല ശക്തികളെയും സ്വാധീനിക്കുകയാണ്. കണ്ണിനെയും കാതിനെയും എൻ്റെ ഭാവനയെയും എൻ്റെ ചിന്താശക്തിയെയും എൻ്റെ തീരുമാനത്തെയും എല്ലാം സ്വാധീനിക്കുന്ന ഒന്നായിത്തീരുന്നു ഈ പ്രലോഭനം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളത് പറിച്ചു നിന്നു, ഭർത്താവിനും കൊടുത്തു. ഇതാണ് പ്രലോഭനം. കൽപ്പന ലംഘിക്കുക, അതിലേക്കുള്ള പ്രേരണ വരിക, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇതാണ് വ്യക്തമാകുന്നത്. അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ, ഇതാണ് യാചന. ദൈവമേ, ഞങ്ങളുടെ കഴിവിനതീതമായി ഞങ്ങളെ പരീക്ഷിക്കരുതേ. പരീക്ഷിക്കുന്നവൻ്റെ കൈകളിൽ, ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്നവൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ, ഇതാണ് യാചന. പ്രലോഭനം പുറമേ നിന്ന് വരുന്നതാണ് നമ്മൾ കണ്ടു. പാമ്പ് അഥവാ സർപ്പം ഇവിടെ ഒരു പ്രതീകമായിട്ടാണ് നിൽക്കുക, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്ന ശക്തിയുടെ പ്രതീകം. ഇത് സാത്താൻ എന്ന് പറയും നമ്മൾ. ഈ പ്രലോഭനം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നതായി നമ്മൾ ബൈബിളിലൂടെ തുറന്നു പോകുമ്പോൾ കാണും. പ്രലോഭനങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകം ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനം രേഖപ്പെടുത്തുന്ന പുസ്തകമാണ്. അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു ജനത്തിൻ്റെ നിലവിളി കേട്ട് കരുണ തോന്നി ഇറങ്ങി വന്ന ദൈവം ആ ജനത്തിന് വിമോചകനായി ഒരു നേതാവിനെ അയച്ചു, മോശ. ആ മോശയുടെ കരങ്ങളിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുടെ ഫലമായി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനം, ആ മോചനത്തിൻ്റെയും യാത്രയുടെയും കഥയാണ് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ നാടായ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. അവിടെ 17-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ജനത്തിന് വെള്ളം കിട്ടാതെ ഒരു വലഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളമില്ല. ഇങ്ങനെ വെള്ളം കിട്ടാതെ വലഞ്ഞ ജനം ദൈവത്തിന് എതിരെ പിറുപിറുത്തു, ഞങ്ങൾക്ക് വെള്ളം തരിക എന്ന് മോശയോട് പറഞ്ഞു. അവസാനം 17-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ, ദൈവം മോശയോട് പറഞ്ഞു, ഇതാ നിനക്ക് മുമ്പിൽ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും, നീ ആ പാറയിലടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെരീബ എന്നും പേരിട്ടു. ദൈവത്തോട് കലഹിക്കുക, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക, ദൈവത്തെ ചോദ്യം ചെയ്യുക, ദൈവത്തെ നിഷേധിക്കുക, പ്രലോഭനത്തിൻ്റെ ലക്ഷ്യമിതാണ്. ഇതാണ് പ്രലോഭനത്തിൻ്റെ കാതലായിട്ടും വരുന്നത്. പ്രവാചകന്മാരിലൂടെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങളിൽ ഈ പ്രലോഭനത്തിൻ്റെ കാതലെടുത്ത് കാണിക്കും. എന്താണ് ഇസ്രായേൽ ജനത്തിനുണ്ടായ പ്രലോഭനം? എപ്രകാരമാണ് അവർ പ്രതികരിച്ചത്? യേശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകാശങ്ങളെ ശ്രദ്ധിക്കുക, ഭൂതലമേ ശ്രവിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റു വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ, അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. ഇതാണ് പ്രലോഭനത്തിൻ്റെ അന്ത്യം. കർത്താവിൽ നിന്ന് അകന്നുപോവുക, കർത്താവിനെ അറിയാതിരിക്കുക, കർത്താവിനെ നിഷേധിക്കുക, കർത്താവിനെ അവഹേളിക്കുക, അവസാനം ഉപേക്ഷിക്കുക, അകന്നുപോവുക. പ്രലോഭനത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, ദൈവത്തിൽ നിന്ന് അകന്നുപോവുക. ഇതന്നെയാണ് ജെറമിയായിലൂടെയും പറഞ്ഞു വെക്കുന്നത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ, ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ദൈവത്തെ ഉപേക്ഷിക്കുക, തലസ്ഥാനത്ത് മറ്റെന്തിനെയെങ്കിലും ദൈവമായി സ്വീകരിക്കുക, ഇതാണ് പ്രലോഭനം, ദൈവത്തെ തിരസ്കരിക്കാൻ. ഇപ്രകാരമുള്ള പ്രലോഭനം ഇസ്രായേൽ ജനത്തിൻ്റെ യുദ്ധത്തിൽ നിർണായകമായൊരു സംഭവത്തിന്, രാജഭരണത്തിന് തുടക്കത്തിന് വഴിതെളിച്ചതായി സാമൂവേലിൻ്റെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായം 5-8 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനം സാമൂവേലിൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ, അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല, അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരണം, മറ്റു ജനതകളെപ്പോലെയാവണം. അതാണ് ഇസ്രായേലിൻ്റെ പ്രലോഭനം. ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനം, സത്യദൈവമാരെന്ന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്താനായി, ദൈവത്തിൻ്റെ ജനമായി ജീവിക്കാനായി, ഇതര ജനതകൾക്ക് മധ്യേ പുരോഹിത ശുശ്രൂഷ അർപ്പിക്കാനായി വിളിക്കപ്പെട്ട ജനം ഇപ്പോൾ മറ്റുള്ളവരെ പോലെയാവണം. അതുകൊണ്ട് എട്ടാമത്തെ വാക്യത്തിൽ ദൈവം ഇതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തു തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. മറ്റു ജനതകളെപ്പോലെ ആവണം എന്നുള്ള ഇസ്രായേലിൻ്റെ ശാഠ്യം, ശ്രമം ആ ദൈവത്തെ ഉപേക്ഷിക്കലാണ്. ഈ ചരിത്രം മുഴുവനും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വരുന്ന വീഴ്ചകളുടെ എല്ലാം ആകത്തുകയായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്: ജനം ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, തീർത്തും അകന്നു പോകുന്നു. ഇപ്രകാരമുള്ള അകൽച്ച അതിന് പ്രേരിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് പ്രലോഭനമെന്ന് പറയുക. ഇപ്രകാരം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഞങ്ങളെ അനുവദിക്കരുതേ, പ്രലോഭനത്തിന് വിട്ടുപോകാൻ, പ്രലോഭനത്തിൽ പെട്ടുപോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പ്രലോഭനം ഏതെങ്കിലും ഒരു പീഡനത്തിലൂടെയോ ക്ലേശത്തിലൂടെയോ ശക്തി ആർജിക്കാനുള്ള അവസരമല്ല. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ എന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആത്യന്തികമായിട്ട് വരുന്നത് ഇപ്രകാരമൊരു യാഥാർത്ഥ്യമാണ്: ദൈവത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് ഇടയാക്കരുതേ, ദൈവമേ അങ്ങിൽ നിന്ന് എന്നെ അകറ്റുന്ന യാതൊന്നിനും എന്നെ കൈവിടരുതേ. സ്വന്തം ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവാം. ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളെക്കുറിച്ച് യേശു നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. യേശു ശിഷ്യന്മാർക്ക് വ്യക്തമായ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. യേശു തന്നെ പ്രലോഭിപ്പിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളെക്കുറിച്ച് വീണ്ടും നമ്മൾ ധ്യാന വിഷയമാക്കുന്നതാണ്. യേശുവിൻ്റെ പ്രലോഭനങ്ങൾ, പ്രലോഭനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രലോഭനത്തിൽ പിടിച്ചു നിൽക്കാൻ എന്തു ചെയ്യണമെന്ന്, എപ്രകാരം പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് പ്രലോഭനത്തിൽ നേരിടാൻ നമുക്ക് സാധിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അടുത്ത തവണ പഠന വിഷയമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പിതാവേ, ഞങ്ങളുടെ ശക്തിക്ക് അതീതമായി പരീക്ഷിക്കപ്പെടാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ കൈകളിൽ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. ഈ ലോകത്തെ മുഴുവനും അങ്ങേക്കെതിരായി തിരിക്കാനും സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും നശിപ്പിക്കാനുമായി ശ്രമിക്കുന്ന തിന്മയുടെ ശക്തി ഞങ്ങൾക്കെതിരെ നിൽക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും വീണുപോകുന്നവരാണ് പിതാവേ ഞങ്ങൾ. കൈപിടിച്ച് നടത്തണമേ, കയ്യിൽ താങ്ങണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെട്ടുപോകാൻ അനുവദിക്കരുതേ. ആമേൻ.